ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വോട്ടർമാർ KYC ആപ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് വോട്ടെടുപ്പ് ദിനമായ April 26 വേതനത്തോടുകൂടിയ അവധി ഉറപ്പാക്കണമെന്ന് തൊഴിലുടമകൾക്ക് ലേബർ കമ്മീഷണറുടെ നിർദ്ദേശം. ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ആശംസകൾ നേർന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ബലാഘട്ടിൽ NDA പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്തു. ഈ നൂറ്റാണ്ടിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരിക്കും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ രണ്ടു ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ശ്രീ മോദി ഇന്നെത്തിച്ചേരും. ചെന്നൈയിലും വെല്ലൂരിലും അദ്ദേഹം NDA പ്രചാരണ പരിപാടികളെ അഭിസംബോധന ചെയ്യും. കൊല്ലം മണ്ഡലത്തിൽ ഇന്ന് നടന്ന LDF പ്രചരണ പരിപാടികളിൽ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ പങ്കെടുത്തു. ചവറയിലും കുണ്ടറയിലും ചടയമംഗലത്തും നടന്ന പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. കോൺഗ്രസിനും BJPക്കുമെതിരെ വിമർശനമുന്നയിച്ച മുഖ്യമന്ത്രി ഒരേ സാമ്പത്തിക നയമാണ് ഇരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളതെന്നും അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തോടെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം കൂടുതൽ ഊർജിതമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ നിശാൻജി രാജ് പത്രിക പിൻവലിച്ചതോടെ ആറ്റിങ്ങലിൽ 7 സ്ഥാനാർത്ഥികളാകും ഇത്തവണ മത്സരിക്കുക. സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും ഇതോടൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു. സിറ്റിംഗ് MDയും UDF സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശിന് കൈചിഹ്നവും LDF സ്ഥാനാർത്ഥി വി ജോയിക്ക് ചുറ്റികാരിവാൾ നക്ഷത്രം ചിഹ്നവും NDA സ്ഥാനാർത്ഥി വി മുരളീധരന് താമര ചിഹ്നവും അനുവദിച്ചു. മണ്ഡലത്തിൽ രണ്ടാംഘട്ട പ്രചാരണം ആരംഭിച്ചപ്പോൾ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനങ്ങളിലേക്ക് കടന്നു. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ പ്രചാരണ പരിപാടികളിൽ KPCC സെക്രട്ടറി VRM ഷഫീർ, പാലോട് രവി, വർക്കല കഹർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തുണ്ട്. LDF സ്ഥാനാർത്ഥി വി ജോയിയുടെ പര്യടനത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ, AA റഹീം MP, ആനാവൂർ നാഗപ്പൻ തുടങ്ങിയ CPM നേതാക്കളും ഒപ്പമുണ്ട്. NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെ പര്യടനം കേന്ദ്രമന്ത്രി S.ജയശങ്കറാണ് ഉദ്ഘാടനം ചെയ്തത്.
ലക്ഷദ്വീപിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവമായി പുരോഗമിക്കുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ മാസം 19 ഇവിടെ വോട്ടെടുപ്പ്. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ മുഹമ്മദ് ഫൈസലിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹംദുല്ല സെയ്ദിന്റെയും പ്രചാരണ പരിപാടികൾ ആന്ത്രോത്ത് ദ്വീപിൽ പുരോഗമിക്കുകയാണ്. വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയും വീടുകൾ തോറും കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ടുമാണ് ഇരുവരുടെയും പ്രചാരണം. അജിത് പവാർ പക്ഷ NCP സ്ഥാനാർത്ഥിയായ TP യൂസഫ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി കോയ എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വോട്ടർമാർക്ക് KYC ആപ്പ് ഉപയോഗിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കുക, ജനപ്രതിനിധി ആവാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് ശരിയായ തീരുമാനമെടുക്കാൻ വോട്ടർമാർക്ക് സൌകര്യമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നോ യുവർ കാൻഡിഡേറ്റ് ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം, ആരോപിക്കപ്പെട്ട കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, കേസിന്റെ നിലവിലെ സ്ഥിതി എന്നിവയൊക്കെ ആപ്പ് വഴി വോട്ടർമാർക്ക് അറിയാനാവും. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് April 26 വേതനത്തോടുകൂടിയ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാ തൊഴിലുടമകളും തൊഴിലാളികൾക്ക് അവധി ഉറപ്പാക്കണമെന്ന് ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ. വാണിജ്യ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും IT തോട്ടം മേഖലകളിലെയും വോട്ടവകാശമുള്ള മുഴുവൻ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും അവധി ബാധകമായിരിക്കും. സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വോട്ടർമാർക്ക് അവരവരുടെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേതനത്തോടുകൂടിയ മതിയായ അവധി ആകാശവാണിയിൽ നിന്ന്. കേരള സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം സംസ്ഥാനത്ത് തുടരുന്നു. കേരള സ്റ്റോറി കാണുന്നതിനെ ആർക്കും തടയാനാവില്ലെന്നും അത് കാണുന്നവരുടെ സ്വാതന്ത്ര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കണമെന്നും ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഒരു വിഭാഗം ജനങ്ങളെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് കേരള സ്റ്റോറിയെന്നും നാടിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഭാവന സൃഷ്ടിയാണിതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള നീക്കമാണെന്ന് കോൺഗ്രസ് നേതാവ് എം ഹസൻ പ്രതികരിച്ചു. മദ്യനയ അഴിമതിക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്തുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. കെജ്രിവാളിനെ ഇഡി കസ്റ്റഡിയിൽ വിട്ട വിചാരണ കോടതി നടപടിയും ഹൈക്കോടതി ശരിവച്ചു. മതിയായ മൊഴികളും മറ്റ് തെളിവുകളും ഇഡി ഹാജരാക്കിയതായി കോടതി നിരീക്ഷിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന ഡോക്ടർ എം രമയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതി റദ്ദാക്കി. ഡോക്ടർ രമയ്ക്കെതിരെ റിട്ടയർമെന്റ് ദിവസം പുറപ്പെടുവിച്ച കുറ്റപത്രവും കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണവും ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. നടപടികൾക്കെതിരെ ഡോക്ടർ രമ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഈദുൽ ഫിത്തർ സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിനായി ചേരുന്ന ഇമാമുമാരുടെ മീറ്റിംഗ് പാളയം ജുമാ മസ്ജിദിൽ പുരോഗമിക്കുന്നു. മണക്കാട് വലിയ പള്ളിയിലും മാസപ്പിറവി സംബന്ധിച്ച ഖാസിമാരുടെയും ഖത്തീബുമാരുടെയും സംയുക്ത യോഗം നടക്കുകയാണ്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെയാണ് ചെറിയ പെരുന്നാൾ. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ആശംസകൾ നേർന്നു. ആത്മനിയന്ത്രണത്തിന്റെയും ത്യാഗത്തിന്റെയും ഉദാരതയുടെയും മഹിമയെ വാഴ്ത്തുന്ന ആഘോഷമാണ് ഈദുൽ ഫിത്തറെന്ന് ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കനിവും സാഹോദര്യവും ജീവിതത്തിലെന്നും മാർഗദീപമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ശബരിമലയിൽ മാസപൂജയ്ക്കായി എത്തുന്ന ഭക്തരുടെ സ്നാനഘട്ടമായ പമ്പ ത്രിവേണിയിൽ ജലനിരപ്പ് താഴ്ന്നതിനാൽ മേടമാസപൂജയുടെ പശ്ചാത്തലത്തിൽ കൊച്ചുപമ്പ ഡാം തുറന്നു. ഈ മാസം 18 വരെ പ്രതിദിനം 25,000 ക്യൂബിക് മീറ്റർ വെള്ളം വീതമാണ് തുറന്നുവിടുന്നത്. ഈ സാഹചര്യത്തിൽ പമ്പ ത്രിവേണിയിലെ ജലനിരപ്പ് ഏകദേശം 5 സെന്റിമീറ്റർ ഉയരാനുള്ള സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. റവന്യൂ വകുപ്പിന്റെ സാമൂഹിക മാധ്യമ വിഭാഗമായ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു. ഫേസ്ബുക്ക് അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഏപ്രിൽ 5 സൈബർ ഡോമിലും സംസ്ഥാന ഐടി മിഷനിലും റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയോടെ യൂട്യൂബ് ചാനലും ഹാക്ക് ചെയ്യപ്പെട്ടു. കണ്ണൂർ ആറളം ഫാമിൽ തമ്പടിച്ച ആനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടി പുനരാരംഭിച്ചു. രണ്ടാംഘട്ടത്തിൽ 10 ആനകളെയാണ് കാട്ടിലേക്ക് തുരത്തിയത്. ഫാമിലിറങ്ങി ഫലവൃക്ഷങ്ങൾ നശിപ്പിക്കുന്നത് ആനകൾ പതിവാക്കിയതിനെ തുടർന്നാണ് നടപടി ശക്തമാക്കിയത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പോയിന്റ് പട്ടികയിൽ ഹൈദരാബാദ് 5ാം സ്ഥാനത്തും പഞ്ചാബ് 6ാം സ്ഥാനത്തുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. സംസ്ഥാനത്ത് ഈ മാസം 13 വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത ചൂട് തുടരുകയാണ്. പാലക്കാട് താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്ന് മുന്നറിയിപ്പുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 58 പോയിന്റ് കുറഞ്ഞ് 74,683 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 23 പോയിന്റ് നഷ്ടത്തിൽ 22,642 വ്യാപാരം അവസാനിപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് സർവ്വകാല റെക്കോർഡ് നേട്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചത്. സെൻസെക്സ് ചരിത്രത്തിൽ ആദ്യമായി 75,000 പോയിന്റ് മറികടന്നിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് വീണ്ടും വർദ്ധിച്ചു. ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയുമാണ് ഉയർന്നത്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണവില 6,600 രൂപയും പവന് വില 52,800 രൂപയുമായി. അന്താരാഷ്ട്ര വിലയിലുണ്ടായ മാറ്റത്തിന്റെ ചുവട് പിടിച്ചാണ് കേരള വിപണിയിലും സ്വർണ്ണവില ഉയരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് കൂടുതലറിയാൻ വോട്ടർമാർ KYC ആപ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് വോട്ടെടുപ്പ് ദിനമായ April 26 വേതനത്തോടുകൂടിയ അവധി ഉറപ്പാക്കണമെന്ന് തൊഴിലുടമകൾക്ക് ലേബർ കമ്മീഷണറുടെ നിർദ്ദേശം. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ആശംസകൾ നേർന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.